ഡോക്ടർ അനീസലിയുടെ മനഃശാസ്ത്ര പാഠങ്ങൾ. ശബ്ദം ബന്ന ചേന്നമംഗല്ലൂർ. സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ. അധ്യായം 9, മനോവൈകല്യങ്ങൾ കുട്ടികളിൽ. ബാല്യം നിഷ്കളങ്കമാണ്. ശുദ്ധ മനസ്സോടെ ഓരോ കുഞ്ഞും ജനിക്കുന്നു. നിർമ്മലമായ ബാലമനസ്സിൽ കറവീഴാതെ പരിരക്ഷിക്കുക എന്നതാണ് ശിശുപാലനത്തിൻ്റെ ദൗത്യം. ആദ്യ പാഠശാല മാതാവാണ്. ഓരോ നിമിഷവും ഓരോ പുതിയ അറിവുകളാണ് കുട്ടികൾക്ക്. വളർച്ചയുടെ ഓരോ പടവുകളും പുതുലോകത്തിലേക്കുള്ള ആഗമനങ്ങളാണ്. അവർ മനുഷ്യരെ കണ്ട് മനുഷ്യരായി വളരുന്നു. മൃഗങ്ങൾക്കിടയിലാണ് ഒരു കുഞ്ഞു വളരുന്നതെങ്കിൽ കുട്ടിയിൽ മനുഷ്യ സ്വഭാവങ്ങൾ ഉണ്ടാവില്ല. വളരുന്ന പരിസരമാണ് അവരുടെ മനസ്സിൽ ലോകത്തെക്കുറിച്ചുള്ള ചിത്രങ്ങളുണ്ടാക്കുന്നത്. ഒരു തെരുവ് സന്തതി, അവൻ്റെ ലോകം വളരെ വിചിത്രമാണ്. വൃത്തിയില്ലാതെ ശുചിത്വമില്ലാതെ അവൻ ജീവിക്കുന്നു. ഓവുചാലിൻ്റെ ഓരങ്ങളിൽ കിടന്നാലും അവന് ഉറക്കം വരും. കിട്ടുന്നതെന്തും ഭക്ഷിക്കും. കാരണം പരിസരമാണ് ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നത്. കുട്ടികൾ സാമൂഹിക പ്രതിബദ്ധതയോടെ വളരുന്നതിൽ കുടുംബാന്തരീക്ഷത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. സ്വസ്ഥതയും ശാന്തിയും നിലനിൽക്കുന്ന കുടുംബങ്ങളിൽ കുട്ടികൾക്ക് സുരക്ഷിതത്വ ബോധമുണ്ടാകും. വഴക്കും വക്കാണവും ശീലമായുള്ള കുടുംബങ്ങളിൽ കുട്ടികൾ ഒറ്റപ്പെടുന്നു. അവൻ ജീവിതത്തെ പഠിക്കുന്നത് നെഗറ്റീവ് ചിന്തകളുമായിട്ടായിരിക്കും. എല്ലാ മാതാപിതാക്കളുടെയും ജീവിതം ഇങ്ങനെയാണെന്നും അവൻ കണക്കുകൂട്ടുന്നു. സന്തോഷവും ആഭിജാത്യവുമുള്ള വീടുകളിലാവട്ടെ, കുട്ടികൾ ആത്മവിശ്വാസത്തോടെ വളരുന്നു. പരസ്പരം സ്നേഹിക്കാനും ബന്ധങ്ങളെ മാനിക്കാനും പഠിക്കുന്നു. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയിൽ നേരിട്ട് ബന്ധമുള്ളവരാണ് മാതാപിതാക്കൾ. മോശമായ പ്രവണതകളെ തിരിച്ചറിഞ്ഞ് തിരുത്തിയെടുത്ത് നന്മയുടെ വക്താക്കളാക്കാൻ അവർക്കേ സാധിക്കൂ. മനോരോഗങ്ങൾ ആർക്കും എപ്പോഴും ഉണ്ടാകാമല്ലോ. വ്യക്തിത്വ വൈകല്യങ്ങളാണ് കുട്ടികളിൽ കൂടുതൽ കണ്ടുവരുന്നത്. കാരണങ്ങൾ പലതാവാം. അച്ചടക്കമില്ലായ്മ, അനുസരണക്കേട്, പൊട്ടിത്തെറിച്ച സ്വഭാവം എന്നിവയൊക്കെ അതിൻ്റെ ഭാഗമാണ്. വളർത്തുന്നതിലെ പാകപ്പിഴവുകൾ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെങ്കിലും പൂർണ്ണമായും അങ്ങനെയല്ല. ജനിതക തകരാറുകൾ, തലച്ചോറിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ എന്നിവ മൂലം ഇതെല്ലാം സംഭവിക്കുന്നു. കൗൺസിലിങ്ങുകളിലൂടെ മാത്രം ഇത് മാറ്റിയെടുക്കാനാവില്ല. മരുന്ന് ചികിത്സകളും അനിവാര്യമാകുന്നു. മോഷണം, കളവ് എന്നീ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന അസുഖമാണ് ക്ലെപ്റ്റോമാനിയ. ഉന്മാദം, ഓട്ടിസം പോലുള്ളവയും ഉണ്ടാകും. മറ്റ് വല്ല അസുഖങ്ങളുടെ ഭാഗമായോ അപകടങ്ങൾ മൂലം ഞരമ്പുകൾക്ക് സംഭവിക്കുന്ന ക്ഷതങ്ങൾ മൂലമോ മനോവൈകല്യ രോഗങ്ങൾ ഉണ്ടാകാം. അപകർഷത, വിഭ്രാന്തി, അമിത ഭയം, ഒളിച്ചോട്ടം, കിടക്കയിൽ മൂത്രമൊഴിക്കൽ, അമിത നാണം പോലുള്ള വൈകല്യങ്ങളെ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞാൽ വേണ്ട വിധത്തിൽ ചികിത്സ ലഭ്യമാക്കാനാവും. ചികിത്സ ലഭ്യമാക്കാതെ വിട്ടാലോ, അത് അവരുടെ സ്വഭാവത്തിലും വ്യക്തിത്വത്തിലും അലിഞ്ഞു ചേരുകയും തുടരുകയും ചെയ്യും. ചില കുട്ടികൾ കുടുംബത്തിനും സമൂഹത്തിനും ഭാരമായി മാറാറുണ്ട്. അവരുടെ പെരുമാറ്റ വൈകല്യങ്ങളും സ്വഭാവദൂഷ്യവുമൊക്കെ ആയിരിക്കും കാരണം. മനഃശാസ്ത്ര ചികിത്സയിലൂടെയും കൗൺസിലിങ്ങുകളിലൂടെയും ഇതിൽ മാറ്റമുണ്ടാക്കുവാൻ സാധിക്കും. രക്ഷിതാക്കൾ ബോധവാന്മാരാവുകയാണ് ആദ്യം വേണ്ടത്. പല രക്ഷിതാക്കളും വന്ന് പരാതി പറയും, മോന് ബുദ്ധിയുണ്ട്, പക്ഷെ പഠിക്കാൻ തീരെ താല്പര്യം കാണിക്കുന്നില്ല. ഇത്തരം കേസുകളിൽ പലപ്പോഴും കുടുംബത്തിലെയും വിദ്യാലയങ്ങളിലെയും സാഹചര്യങ്ങളായിരിക്കും കാരണമാവുക. കുട്ടി സ്കൂൾ വിട്ടു വന്നാലുടനെ എന്തെങ്കിലും പണികളേൽപ്പിക്കും. കടയിൽ പോവാനും കൃഷി നനക്കാനും അങ്ങനെ പലതും ഉണ്ടാവും. അവൻ വായിക്കാനിരിക്കുന്ന സമയത്താവും അപ്പുറത്ത് മുറിയിലിരുന്ന് മറ്റുള്ളവർ ടെലിവിഷൻ കാണുന്നത്, അല്ലെങ്കിൽ ഉറക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ എപ്പോഴും പുസ്തകത്തിന് മുമ്പിലിരുന്നതുകൊണ്ടും നിർബന്ധിച്ച് പിടിച്ചിരുത്തിയതുകൊണ്ടും പഠനമാകുന്നില്ല. പഠിക്കാനുള്ള അഭിവാഞ്ച കുട്ടിയുടെ മനസ്സിൽ നിന്ന് തന്നെ ഉയർന്നു വരണം. അതിന് സജ്ജമാക്കുകയാണ് വേണ്ടത്. ബുദ്ധിശേഷി എല്ലാ കുട്ടികളിലും ഒരുപോലെയല്ല. അധ്യാപകന്റെ ആദ്യ വിശദീകരണത്തിൽ തന്നെ ചില കുട്ടികൾ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കും. എന്നാൽ മറ്റു ചിലർക്ക് അതിന് സാധിക്കില്ല. അപ്പോഴാണ് ട്യൂഷനും ഗൃഹപഠനവുമെല്ലാം അനിവാര്യമാകുന്നത്. ജനിതക കാരണങ്ങളും സാഹചര്യങ്ങളുമാണ് പഠന പിന്നാക്കങ്ങൾക്ക് കാരണമാകുന്നത്. കുട്ടികളിൽ കാണുന്ന ചെറിയ പിഴവുകൾ പഠനവൈകല്യമല്ല. എന്നാൽ പഠനത്തിൽ തീരെ താല്പര്യമില്ലായ്മ ഒരു കുട്ടിയിൽ കാണുന്നുവെങ്കിൽ തീർച്ചയായും അതിന് കാരണവും പരിഹാരവും കണ്ടെത്തണം. അപസ്മാരം പോലുള്ള രോഗങ്ങൾ മൂലവും പഠനമന്ദതയുണ്ടാവാം. ബുദ്ധിയുടെ വളർച്ചക്കുറവായിരിക്കും കാരണം. ഇതിന് പരിഹാരം കണ്ടെത്തുക ആയാസകരമാണ്. പഠനത്തിൽ പിന്നാക്കമാണെങ്കിലും ഇത്തരം കുട്ടികൾ മറ്റു പല മേഖലകളിലും താല്പര്യമുള്ളവരും സമർത്ഥരുമായിരിക്കും. ഇവരെ ആ വഴികളിലൂടെ തിരിച്ചുവിടുകയായിരിക്കും ഉത്തമം. കുട്ടികളിൽ ആത്മവിശ്വാസവും മതിപ്പും വളർത്തിയെടുക്കാൻ മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കണം. അവരുടെ കഴിവിനെ അംഗീകരിക്കുകയും കഴിവുകേടിനെ സഹനമനസ്ഥിതിയോടെ കാണുകയും ചെയ്യണം. പഠിക്കാൻ മോശമായവരോട് അനിഷ്ടവും നന്നായി പഠിക്കുന്ന കുട്ടികളോട് കൂടുതൽ ഇഷ്ടവും നമുക്ക് തോന്നാറുണ്ട്. കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കാനുള്ള അളവുകോലായി പലരും കാണുന്നത് അവരുടെ പഠന മികവിനെയാണ്. ഒരു വിദ്യാർത്ഥിക്ക് പഠനകാര്യത്തിൽ നൽകാവുന്ന ഏറ്റവും നല്ല വളം അഭിനന്ദനമാണ്. എന്നാൽ ഗൃഹാന്തരീക്ഷത്തിൽ വളരെ മോശമായ പദങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്. നീ ഗുരുത്വം കെട്ടവനാണ്, ഭാഗ്യം കെട്ടവനാണ്, കുഴിമടിയനാണ്, മരമണ്ടനാണ് എന്നിങ്ങനെയുള്ള അഭിസംബോധനകൾ കുട്ടികളെ പ്രതികൂലമായാണ് ബാധിക്കുക. കുട്ടികളിൽ അസന്തുഷ്ടി വളരാനേ ഇതുപകരിക്കും. കുട്ടി പഠനത്തിൽ മോശമാവുന്നുണ്ടെങ്കിൽ മുഖത്ത് നോക്കി നീ ഉഷാറാവുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ താനേ അവൻ ഉഷാറായിത്തീരും. തന്ത്രപരവും മനഃശാസ്ത്രപരവുമായ സമീപനമാണ് കുട്ടികളോട് വേണ്ടത്. വിജയത്തിൽ അവരോടൊപ്പം സന്തോഷിക്കുകയും ചെറിയ പാരിതോഷികങ്ങൾ നൽകുകയും ആവാം. അതുപോലെ പരാജയഘട്ടത്തിലും അവരെ കുറ്റപ്പെടുത്താതെ മുറിവേൽപ്പിക്കാതെ വീണ്ടും ഒരു വിജയത്തിന് വേണ്ട സാന്ത്വനവും പ്രോത്സാഹനവും നൽകണം. കുട്ടികളുടെ പഠനത്തെ ദോഷകരമായി ബാധിക്കുന്ന വേറെയും പ്രശ്നങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് വിഷാദരോഗം. ചില കുട്ടികൾ സ്വതവേ ഉൾവലിയുന്ന പ്രകൃതക്കാരായിരിക്കും. ഒന്നിലും ഉന്മേഷവും താല്പര്യവും ഇല്ലാത്തവർ. അവർക്ക് സന്തോഷവും ദുഃഖവും ഒരുപോലെ. ഇത്തരം പ്രകൃതക്കാരെ ചികിത്സയിലൂടെ മാറ്റിയെടുക്കാനാവും. അതുപോലെ ചില കുട്ടികളിൽ അമിതമായ ഭയവും ഉത്കണ്ഠയും ഉണ്ടാകും. കാരണങ്ങൾ പലതാണെങ്കിലും അവയും പഠനത്തെ സാരമായി ബാധിച്ചേക്കും. ഇവിടെ രക്ഷിതാക്കൾ മക്കളെ വീക്ഷിക്കുകയും പരിഹാരം കണ്ടെത്തുകയുമാണ് വേണ്ടത്. ശ്രദ്ധിക്കേണ്ടത്: ജീവിതമൂല്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക. മാതാപിതാക്കൾ അത് ജീവിതത്തിൽ പകർത്തുമ്പോഴേ കുട്ടികൾ അത് ശീലമാക്കൂ. മാതാപിതാക്കളുടെ പരസ്പര സ്നേഹമാണ് കുട്ടികളുടെ മാനസിക പോഷണത്തിനുള്ള ആദ്യ മരുന്ന്. എത്ര വലിയ തിരക്കേറിയ ജീവിതമാണെങ്കിലും ദിവസവും കുറച്ചു സമയം കുട്ടികൾക്ക് വേണ്ടി വകവച്ചു കൊടുക്കുക. കുട്ടികളുടെ വേവലാതികൾക്കും മാവലാതികൾക്കും ചെവി കൊടുക്കുക. നല്ല കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുക. വേണ്ടാത്തത് കാണുമ്പോൾ നിരുത്സാഹപ്പെടുത്തുക. അവർക്ക് സ്വാതന്ത്ര്യം വേണം, എന്നാൽ അതിരുകവിയുകയും വേണ്ട. മാതാപിതാക്കളുടെ വിവേകമാണ് മർമ്മപ്രധാനം. പ്രതിസന്ധികളിൽ സഹായിക്കുക. പക്ഷെ അവർ ചെയ്യേണ്ടത് അവർ തന്നെ ചെയ്തു തീർക്കട്ടെ. അടി കിട്ടും അടിക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയാൽ മാത്രം പോരാ. ഇടയ്ക്കിടെ അത് സംഭവിക്കണം. അടി കിട്ടേണ്ടത് മാത്രമേ അവർ ചെയ്യൂ. എന്നാൽ അടിച്ചു വളർത്തിയാൽ അടി കിട്ടേണ്ടത് മാത്രമേ അവർ ചെയ്യൂ. അവരുടെ സുഹൃത്തുക്കൾ, വളരുന്ന പശ്ചാത്തലം എന്നിവയൊക്കെ ശ്രദ്ധിക്കണം. ചെറുപ്പത്തിലുള്ള ശീലം ചുടലവരെ തുടരും. എല്ലാ അനുഭവങ്ങളും സന്തോഷകരമായിരിക്കണമെന്നില്ല. അതിനാൽ യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുക. അത് കുട്ടികളെ ശീലിപ്പിക്കുകയും ചെയ്യുക. സ്വന്തമായി തീരുമാനങ്ങളെടുക്കാൻ കുട്ടികൾക്കാവണം. അതിനവരെ പ്രേരിപ്പിക്കുക. ക്രൂരമായ ശിക്ഷണ രീതികൾ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ വികലമാക്കും. മാതാപിതാക്കൾ വിവേകം കാത്തുസൂക്ഷിക്കുക.
ഡോക്ടർ അനീസ് അലിയുടെ മനഃശാസ്ത്ര പാഠങ്ങൾ സമർപ്പിച്ചത് മനഃശാന്തി ഹോസ്പിറ്റൽ ഐക്കരപ്പടി, സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ ഷാർജ.
ഡോക്ടർ അനീസ് അലിയുടെ മനഃശാസ്ത്ര പാഠങ്ങൾ ഇനി നാളെ കേൾക്കാം.